അനന്തരന്മാരനെ പ്രാർത്ഥിച്ച് പറഞ്ഞു, എന്തെന്നാൽ എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കുപ്പി യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തിനും ഇല്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയും ഇല്ല. ഡംബിച്ച് ഡംബിച്ച് നീ സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു, മച്ചി ഏഴ് പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യം ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. ചന്ദ്രശിതന്മാരുടെ കാര്യങ്ങളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാരുടെ അന്ധകാരത്തിൽ മിണ്ടാതെയാവുന്നു. സ്വശക്തിയാൽ ഒരുത്തിനും ജയിക്കയില്ല, യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടി വെട്ടിക്കുന്നു. യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു, തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തന്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. പിന്നെ എൽക്കാന രാമയിൽ തന്റെ വീട്ടിലേക്ക് പോയി ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രയേലരോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുൻപേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നതിനോട് പുരോഹിതൻ വറപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ചു കഴിയട്ടെ, അതിന്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവനവനോട് അല്ല ഇപ്പോൾ തന്നെ തരയണം, അല്ലെങ്കിൽ ഞാൻ ബലാൽ കയറിനെ എടുക്കുമെന്ന് പറയും. കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ഏലി എൽക്കാനെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് മൂന്ന് പുത്രന്മാരെയും രണ്ടു പുത്രിമാരെയും പ്രസവിച്ചു. ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായ അറിയാന്റെ പുത്രന്മാരെല്ലാം ഇസ്രയേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൾ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. അവനവരോട് നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. അങ്ങനെ അരുത്, എന്റെ മക്കളെ യഹോവയുടെ ജനം നിങ്ങളെ കുറിച്ച് പറയുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം, മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആർ അപേക്ഷിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചത് കൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. സമൂഹ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം ഇസ്രയേലിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു. നിശ്ചയം എന്റെ യാഗപീഠത്തിന് കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിക്കുവാനും ഞാൻ അന്നെ ഇസ്രയേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രയേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു. തിരുനിവാസത്തിൽ അഭിപ്രായം കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രയേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കുഴിപ്പിക്കാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്. ആകയാൽ ഇസ്രയേലിന്റെ ദൈവമായി യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു, നിന്റെ ഭവനവും എന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവ അരളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകെയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതന്മാരാകും. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വേണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാൾ ഇതാ വരുന്നു. ഇസ്രയേലിന് ലഭിപ്പാണുള്ള എല്ലാ നന്മകളുടെയും മധ്യേ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാകുകയുമില്ല. നിന്റെ കണ്ണ് ക്ഷയിപ്പിപ്പാനും നിന്റെ ഹൃദയം രസിപ്പിക്കാനും ഞാൻ നിന്റെ ഭവനത്തിൽ കുർത്തനേന്റെ യാഗപീഠത്തിൽ നിന്ന് ചീടിച്ചു കളയാതെ വെച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ രണ്ടു പുത്രന്മാരായ ഹോഫ്നിക്കും വിനഹാസിനും കോപിപ്പാനിരിക്കുന്നതിനൊക്കെ ഒരു അടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എന്റെ പ്രസാദവും ഹീതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായ ഒരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷേകത്തിന്റെ മുൻപാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവന്റെ അടുക്കൽ വന്ന ഒരു വെള്ളി കാശിനും ഒരു അപ്പത്തിനുമായിട്ട് അവനെ കണ്ടിട്ട് കുമ്പിട്ട് ഒരു കഷ്ണം അപ്പം തിന്മാൻ ഇടവരേണ്ടതിന് എന്നെ ഒരു പുരോഹിതന്റെ വേലയ്ക്കാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ബാറയ്ക്കുന്നു മോ യാക്കോബ്ലിയായുടെ ലേഖനം രണ്ടാം അധ്യായം. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തിനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്ന് ദരിദ്രനോട് നീ അവിടെ നീക്ക അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിൽ ഇരിക്ക എന്നും പറയുന്നു. എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി ഇരിക്കുന്നവരായില്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് രാജ്യത്തിന്റെ അവകാശികളും ആകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവർ അല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദുഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവചനത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. നിങ്ങൾ ലംഘനക്കാരെന്ന് ന്യായ പ്രമാണത്തിൽ താഴത്താൽ തെളിയുന്നു. ഒരുത്തി ന്യായ പ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാലും സകലദിനം കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചാൽ കുല ചെയ്യരുതെന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നു എങ്കിൽ ന്യായ പ്രമാണം ലംഘിക്കുന്നതിനായി തീർന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടുന്നവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും കരുണ കാണിക്കാത്തവൻ കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പെടുക്കുകയും ചെയ്യുന്നെന്ന് പറയുന്നതല്ലാതെ ഏകരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? ഇയാൾ സ്വതവേ നിർജീവമാകും. ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുന്നതായിരിക്കും നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. വിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും ഇറക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവൻ നീതിയായി കണക്കെടുക്കുകയും ചെയ്തു എന്നുള്ള തിരുവിഴുത്ത നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേര് പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാവെ അന്വേഷിക്കുകയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. സങ്കീർത്തനങ്ങൾ പതിനാലാം അധ്യായം. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ ഭക്ഷണന്മാരുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അന്ന് ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതിയോട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നതുപോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ, നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. സീയോനിൽ നിന്ന് ഇസ്രയേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കൂബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും. യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായ നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. നാവ് കൊണ്ട് കുറ പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. വസ്ലനെ നിങ്ങനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. തന്റെ ദുരിതം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തതിനും വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ഒരു ചെയ്യുന്നതിന് ഒരു നാളും കുലുങ്ങി പോവുകയില്ല. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവുന്നു. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോടുള്ള ശ്രേഷ്ഠമാ തന്നെ. അനിവേദനയെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേലെ എടുക്കുകയില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ലഭിച്ചിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിൽ എന്റെ അന്തരങ്ങൾ എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ടായി ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. യഹോവയെ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശം ഒന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായിലെങ്കിലും ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അതിരങ്ങളുടെ വേദനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് എന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. എന്റെ കാൽ വഴുതിയിരുന്നില്ല. എഴുമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു. നീ എനിക്ക് ഉത്തരമല്ലോ. നിന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്റെ വലം കയ്യാൽ രക്ഷിക്കുന്നവനായല്ലോവേ. നിന്റെ അത്ഭുതകാരനും കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റുപടുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. അവർ നമ്മുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു. വായ് കൊണ്ട് പമ്പ് പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ അന്നലെ തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണയെ എന്റെ വാൾ കൊണ്ട് പുഷ്ടന്റെ കയ്യിലിരുന്നു തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസിൽ എത്രേ? എന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്ര സമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ നനശിഷ അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ വരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാവും. സാംസ്കരഞ്ചി, യഹോവയെ ന്യായത്തെ കേൾക്കണമേ. നിന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായിൽ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തിയിലെ കണ്ടിട്ട് ഞാൻ നിന്റെ അതിരങ്ങളിലെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പിന് തന്റെ ചൂടുകൾ നിന്റെ ചൂടുകളിൽ തന്നെയായിരുന്നു. എന്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു. നീ എനിക്ക് ഉത്തരമല്ലുമല്ലോ. നിന്റെ ചെവി അങ്കിളിലേക്ക് ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ തടമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളരുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റുവള്ളുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വേണം. നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ് കൊണ്ട് പമ്പ് പറയുന്നു. അവർ ഇപ്പോൾ തങ്ങൾ ഞങ്ങളുടെ കാലിട്ട് തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ എന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസിലത്രേ. എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ അവരുടെ കയർ നിറയ്ക്കുന്നു. അവയ്ക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. ഞങ്ങളുടെ ധനശേഷം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. Psalms 18. എന്റെ ബലമായ യഹോവയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷയും. എന്റെ ദൈവവും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ പ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടിപ്പിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങളിൽ ഇളകി. അവൻ കോപിക്ക് അലവ കുലുങ്ങിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. എന്റെ വായിൽ നിന്ന് തീവ്രപ്പെട്ട് ദഹിപ്പിച്ചു. വീക്കനിലവനിൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായച്ചിറങ്ങി. ഊരിലുള്ളവന്റെ കാൽ കീഴുണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. അവൻ കാറ്റിന്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തന്നെ മറവും ജലസമസ്നേയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. അവന്റെ മുമ്പുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുനന്ദന നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ വസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു. മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. യഹോവയെ, നിന്റെ ആ പർശനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നേർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ കക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവരെന്നിലും ബലമേറിയവരായിരുന്നു. എന്റെ അനർത്ഥത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിശാലത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നു കൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു. എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവന്റെ വിധികളൊക്കെയും എന്റെ മുമ്പിലുണ്ട്. അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവന്റെ മുൻപാകെ നിഷ്കളങ്കനായിരുന്നു. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവയുടെ നീതി പ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. ദയാലുവോട് നീ ദയാലു ആകുന്നു. നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ. നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു. വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയനത്തെ നീ രക്ഷിക്കും. നിഴൽ നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കുഴിച്ചത്, തന്നെ ശതമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴിയെ പാറയാരുള്ളൂ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴിയെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ തന്റെ കാലുകളെ പേടക്കാൽക്ക് തുല്യമാക്കി എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. എന്റെ ഭുജങ്ങൾ രാമജാപം കുലിക്കുന്നു. നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി. എന്നൊരു സൗമ്യത എന്റെ എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി. എന്റെ നദിയാണികൾ വരുത്തി പോയിരുന്നില്ല. ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്നു പിടിച്ചു. അവരെ മുടിക്കുമ്പോളും ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റ് കൂടാതെ വേണം. ഞാൻ അവരെ തകർത്തു. അവരുടെ കാൽക്കീ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പോയിക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീയും ശത്രുക്കളെ എനിക്ക് പുറം കട്ടുമറാക്കിയും. അവർ നിലവിളിച്ചു രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരം അരുളിയിരുന്നില്ല. താൻ അവരെ കാറ്റത്തെ പൊടി പോലെ പൊടിച്ചു, വീടുകളിലെ ചെളിയെ പോലെ ഞാൻ അവരെ കോരിക്കളഞ്ഞു. ജനത്തിന്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു. ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അന്യജാതിക്കാരനോട് അനുസരണഭാവം കാണിക്കും. അന്യജാതിക്കാർ ക്ഷയിച്ചു പോകുന്നു. തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചും കൊണ്ടുവരുന്നു. യഹോവാൻ ജീവിക്കുന്നു, എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. ഞാൻ ശത്രുവശത്തു നിന്ന് എന്നെ വിടുവിക്കുന്നു. അവൻ ശത്രുവശത്തു നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരന്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് യഹോവയെ ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തന്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു. തന്റെ അഭിഷിക്തനെ ദയ കാണിക്കുന്നു. ദാവീദിനെ അവൻ സന്തതിക്കും തന്നെ, എന്നേക്കും തന്നെ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനും ഇല്ല. ഭൂമിയിലെല്ലായിടം അവന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചൊല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെപ്പോൾ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അവന്റെ ഉദയവും അറുതി വരെ അവന്റെ അയനവും ആകുന്നു. അതിന്റെ ഉഷ്ണേൽക്കാട്ടം മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത്. അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. അത് അത്ഭുതിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരിട്ടുള്ള വാപ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായതേത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവാ ഭക്തി നിർമ്മലമായതേത് എന്നേക്കം നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായ വാവോട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. തേനിലും തേങ്കട്ടലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവനെ അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ആഗ്രഹിക്കുന്നവൻ ആര്? മറന്നിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാഭാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുത്. എന്നാൽ ഞാൻ നിസ്സംഗനും മഹാപാപക രഹിതനുമായിരിക്കും. എന്റെ വാറയും എന്റെ പിന്നെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരം ആയിരിക്കുമാറാകട്ടെ. യഹോവാകത്തകാലത്ത് നിന്ന് കുത്തിരിമരലുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഓമയാകും കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തെ ഘോഷിച്ച് രസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൂടി ഉയർത്തും. യഹോവാദിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവാദിന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവന്റെ അഭിഷിക്ത സ്വർഗത്തിൽ നിന്ന് എന്റെ കൈവലം കൈയുടെ രക്ഷകരമായ ജീവപ്രവൃത്തിലായാലും ഉത്തരമരുളും. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായി യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവയെ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. യഹോവയെ രാജാവിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവന്റെ അഗ്രഹങ്ങളുടെ യാതൊന്നും നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. തങ്കക്കിരീടത്തെ അവന്റെ തലയിൽ വെക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചുകൊണ്ട് നീ അവന് കൊടുത്തു. അന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്. മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. എന്റെ സഞ്ചിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. അത്യുന്നതിന്റെ കാരണം കൊണ്ട് അവൻ കുടുംബം ആചരിക്കും. നിന്റെ കൈ നിന്ന് ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലം കൈ നിന്നെ പതിക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവയെ തീച്ചുളയെ പോലെയാക്കും. യഹോവാദന്റെ ക്രോധത്തിൽ അവരെ വിചിങ്ങിക്കളയും. നീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ സമനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു. തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും. അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാൻ നിന്നെ തൊടുക്കും. യഹോവേ എന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. Psalms 22. എന്റെ ദൈവമേ എന്റെ ദൈവമേ, നിന്നെ കൈവിട്ടത് എന്ത്? എന്നെ രക്ഷിക്കാവേയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാവേയും അവർ നിൽക്കുന്നത് എന്ത്? എന്റെ ദൈവമേ, ഞാൻ പകലിന്റെ സമയത്ത് വിളിക്കുന്നു, എന്റെ ഒന്നും ഉത്തരം നൽകുന്നില്ല. രാത്രി കാലത്ത് ഞാൻ വിളിക്കുന്നു, ഒട്ടും മാറുന്നതില്ല. സ്കൂളിനെ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. നമ്മുടെ പിതാക്കന്മാരെല്ലാം ആശ്രയിച്ചു, അവർ ആശ്രയിക്കുന്നവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജിച്ചു പോയതുമില്ല. ഞാനിയ മനുഷ്യനെല്ലാവരും കൃമി അത്രേ. മനുഷ്യരുടെ വികാരവും ഞാൻ നിന്നതൊന്നും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അവരെ മലർത്തി തല കുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക. അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ. അവന് പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉയരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുന് കുടിക്കുമ്പോൾ നീ എന്നെ നൃത്തം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ ലേൽപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. കഷ്ടമത്തിരിക്കാൽ എന്നെ വിട്ടാവുന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളുകളെ വളഞ്ഞു, പാശാൻകൂറ്റന്മാരെന്ന് ചുറ്റിയിരിക്കുന്നു. ഉപക്ഷയോട് അലറുന്ന സിംഹം പോലെ അവരെന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകി പോകുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം ഇതുപോലെയായി. എന്റെ കാലിന് ഉടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി കൂട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, കൃഷ്ണന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവരെന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണം. അവരെന്നെ ഉറ്റുനോക്കുന്നു, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവയെ അകന്നിരിക്കരുതേ. എന്റെ തുണിയായുള്ളവയെ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ. വാളികയിൽ നിന്റെ പ്രാണിയെയും നായുടെ കയ്യിൽ നിന്റെ ജീവനെയും വിടുവിക്കണമേ. തുണിത്തിന്റെ വായിൽ നിന്നെ രക്ഷിക്കണമേ. കാട്ടുപോകത്തിലൂടെ പോകുമ്പോൾക്കിടയിൽ നീ എനിക്ക് ഉത്തരം എഴുതുന്നു. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുകയും യാക്കോവിന്റെ സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുകയും ഇസ്രയേലിന്റെ സർവ്വസന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുകയും അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വീർത്തതുമില്ല. തന്റെ മുഖാവിനെ മറച്ചിരുന്നില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കേത്രേ ചെയ്തത്. സഭയിൽ എനിക്ക് പ്രശംസ നിങ്ങളെന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർക്കാണെങ്കിൽ ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. എളിയവരത്ത് തിന്നു തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയിലേക്ക് തിരിയും. യാതുകളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുൻപാകെ നമസ്കരിക്കും. രാജ്യത്തിന് യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്രാണജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദിമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ചാന ദൈവമായ അർത്ഥാവിന്റെ ദുരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തമദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം നടത്തി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ഈ ബുധനാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് നാം ശരീരം കൊണ്ട് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ സ്നേഹത്തോട് ആരാധനയോട് അടുത്തു വരുവാൻ നമുക്ക് ദൈവം തന്ന ആരോഗ്യത്തെയും അവസരത്തെയും ആ നല്ല മനസ്സിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മള് ദൈവം മുമ്പാകെ അർപ്പിക്കുന്ന ഈ ആചരണങ്ങളും കൂട്ടായ്മകളും ഗീതങ്ങളും അപേക്ഷകളും കണ്ണുനീരും കർത്തൃസന്നിധിയിൽ സ്വീകാര്യോഗ്യമായി തീരുവാനും നമ്മുടെ ഈ ശുശ്രൂഷ ദൈവത്തിന് ഇമ്പകരമായി തീരുവാനും ഇടയായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ സമാരംഭിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, വന്നിയ ഡോക്ടർ ഡി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശിച്ചൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹത്തോട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്നി ജിജി അച്ഛനാണ്. ജിജി ശൗമലച്ഛൻ അച്ഛൻ നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജിജി അച്ഛനെയും സന്തോഷത്തോടുകൂടി ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഈ കൂട്ടായ്മ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവനമ്പരെ ദൈവനത്താൻ ഇടയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഏറ്റവും സുപരിചിതമായ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം, ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം, ലോകങ്ങൾ ഏറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി എന്നും നിന്നെ ഞാൻ വാഴ്ത്തിപ്പാടും എന്നുള്ള ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം, ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം, ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി, വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഉറ്റവരായിരുന്നവർ ദോഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വിൺശക്തിയാല നിത്യവും, വിൺശക്തിയാല നിത്യവും, ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൻ സ്നേഹം, നേടിയ പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകളിലേറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകളിലേറ്റു ഞാൻ. മാറുവാനാവതില്ലിനി, മാറുവാനാവതില്ലിനി, ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം, കങ്ങളേറി വന്നാലും. മാറായുണ്ടി മരുവതിൽ താരമില്ല, മാറായിൽ നാഥനാമേശു. മാറാപ്പവാക്കു തന്നോൻ മാറുമോ ആയവൻ, മാറാപ്പവാക്കു തന്നോൻ മാറുമോ ആയവൻ. മാറാബാധൂരമാക്കിടും, മാറാബാധൂരമാക്കിടും, ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. വിശ്വാസ കപ്പൽ പാഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുന്നേ, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും. വിശ്വാസദായക പ്രിയ, വിശ്വാസദായക പ്രിയ, ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ കേടവേണം വിശ്വാസപ്പോരിൽ നിൽക്കുവാ, പത്മോസിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, പത്മോസിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം. വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ, ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം, ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നബുരാൻ, പരിശുദ്ധൻ 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 വരങ്ങളിൽ ഊശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേൻ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷവും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേൻ. ദൈവമേ നിനക്ക് സ്തുതി, വിശുദ്ധാവേ നിനക്ക് സ്തുതി. ഭാവികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശേരജാവേ നിനക്ക് സ്തുതി. ബാധിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തി മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
കർത്താവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഞങ്ങളുടെ മേൽ അവസിപ്പിക്കണമേ. ദീർഘക്ഷമയുള്ളവനും കൃപാലും സത്യവും ദൈവമേ ഞങ്ങളോട് നീ ദീർഘക്ഷമായിരിക്കണമേ. സമുദ്രത്തിലെ ഓളങ്ങൾ അടക്കുന്നവനെ, കലങ്ങിയിരിക്കുന്നതിന്റെ പാപങ്ങളായ ഓളങ്ങളെ അടക്കണമേ. മനോവേദന ഇരിക്കുന്നവരെ ചേർത്ത് കൊള്ളണമേ. രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ശാരീരിക ബലവും നൽകണമേ. എന്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് തീർക്കണമേ. കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവനെ, ഞങ്ങളുടെ കുറ്റങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ ദാസന്മാരെ കാത്തുകൊള്ളുന്നവനും തന്റെ ഭവനക്കാരെ സൂക്ഷിച്ചു കൊള്ളുന്നവനുമായെന്നെ ഞാൻ തിന്മയായിട്ട് വിചാരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ എന്റെ വായിക്കൊരു കാവൽക്കാരനെയും എന്റെ സ്മരണകൾക്ക് ഒരു കാവൽക്കാരനെയും എന്റെ അവയവങ്ങൾക്ക് ഒരു കാവൽക്കാരനെയും എന്റെ ഹൃദയത്തിന് ഒരു കാവൽക്കാരനെയും എന്റെ വിചാരങ്ങൾക്ക് ഒരു കാവൽക്കാരനെ നിയമിക്കണമേ. എന്റെ ജീവിതവും വിചാരങ്ങളും വചനവും പ്രവൃത്തികളും ജോലികളുടെയും നടപടികളും എന്നുള്ള സകലവും എന്റെ ഇഷ്ടപ്രകാരവും പിശാചുക്കളുടെ ഇഷ്ടപ്രകാരവും അല്ല, നിന്റെ ഇഷ്ടപ്രകാരം ഇരിക്കപ്പെടുമാറാകണമേ. അത് അബിലന്മാരുടെയും താപസന്മാരുടെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായ അന്ന വനവാസികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ
വൈദിക ശ്രേഷ്ഠതയെ കർത്താവിൽ അനുഗ്രഹീതരെ ആമുഖമായി ഓർപ്പിച്ചതുപോലെ അനുഗ്രഹീതമായ ഈ പ്രഭാതം ദൈവം നമുക്ക് തന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവസാന്നിധ്യ ബോധത്തോടെ ഈ ശുശ്രൂഷ സംബന്ധിക്കുവാനും ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തമ്പുരാൻ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മയുടെ ദിനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധ പരുവലത്തിരുമേനയുടെ ഓർമ്മ പെരുന്നാൾ 1, 2 തീയതികളിൽ ആ മഹാപരിശുദ്ധൻ കവർന്നടങ്ങിയിരിക്കുന്ന പരുമലയിൽ ആഘോഷിക്കപ്പെടുന്നു. അതോടൊപ്പം ആ മഹാപരിശുദ്ധന്റെ നാമധേയത്തിൽ ഉള്ള എല്ലാ പള്ളികളിലും വളരെ അനുഗ്രഹീതമായി ഈ വർഷവും പെരുന്നാള് കൊണ്ടാടുന്നുണ്ട്. നമുക്കറിയാം, കൊറോണ മുഖാന്തരം സാധാരണ വർഷങ്ങളിൽ നടത്തുന്നത് പോലെ ജനബാഹുല്യത്തോടെ ഈ വർഷം നടത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സംഗതിയാണ്. പ്രത്യേകിച്ച് പരുമല പള്ളിയിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവനുസരിച്ച് ഇപ്രാവശ്യം പദയാത്രയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആ സാധാരണ പെരുന്നാളിനോടനുബന്ധിച്ച് നാനാജാതി സ്ഥലങ്ങളിൽ നിന്നും 10,000,000 ആളുകൾ, പ്രത്യേകിച്ച് കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 10 ദിവസമായിട്ടൊക്കെ പദയാത്രയായി ആ പരിശുദ്ധന്റെ കബറിങ്കിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് വിശ്വാസികൾ അടുത്തു വരുന്നു. പക്ഷേ ഈ വർഷം സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് പദയാത്രയൊക്കെ ഒഴിവാക്കി. എങ്കിൽ തന്നെയും ജനബാഹുല്യം കുറവാണെങ്കിലും ആത്മീയമായിട്ടുള്ള ഒരു കുറവും ഉണ്ടാകാതെ വണ്ണം പെരുന്നാളൊക്കെയും ആ മഹാപരിശുദ്ധന്റെ ഓർമ്മ ഏറ്റവും അനുഗ്രഹീതമായി ലോകം മുഴുവൻ കൊണ്ടാടുവാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കുന്നു. ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥത സഭയ്ക്ക് മുഴുവൻ കാവലാകട്ടെ. നമ്മുടെ സഭയ്ക്ക് നാനാജാതി മതസംഘം ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥത കാവലാകട്ടെ. പ്രത്യേകിച്ച് ശക്തമായ സാംക്രമിക രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ശക്തമായി ലോകത്തെ നടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്ന ഒരു വിശ്വാസി പോലും നിരാശയുടെ തലങ്ങളിലേക്ക് പോകാതിരിക്കാൻ തക്കവണ്ണം ആ മഹാപരിശുദ്ധന്റെ കണ്ണുനീര് പ്രാർത്ഥന മധ്യസ്ഥത കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന ഞായറാഴ്ച മുതൽ സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം സഭയുടെ ന്യൂ ഇയർ പുതുവർഷം പൂതോശീത ഞായറാഴ്ചയിൽ കൂടി ആരംഭിക്കുകയാണ്. സഭയുടെ പൂതോശീത പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസികൾ മുഴുവൻ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുവാനും വന്നുപോയ കുറവുകളെയും പിഴവുകളെയും ഒക്കെ ഒന്ന് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് പുതിയ ആധ്യാത്മിക വർഷങ്ങളിലേക്ക് വിശുദ്ധിയോടെ കാൽ വെക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൽക്കട്ട ഭദ്രാസനത്തിന്റെ ശ്രേഷ്ഠ മെത്രാപൂരിതിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച സഭയ്ക്ക് ഒരുപാട് ബാഹ്യകരങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫിലാണെങ്കിലും ബാഹ്യകരങ്ങളിൽ കേരളത്തിലാണെങ്കിലും ഒരുപാട് സഭയുടെ യശസ് ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണം യത്നിച്ച ശ്രേഷ്ഠ പിതാവായ സ്തേഫാനോസ് മാർ തേവോദോസ് മെത്രാപൂരിതയുടെ 13-ാം ഓർമ്മയാണ് കബറടെ ഇരിക്കുന്ന ഫിലായി സെന്റ് തോമസ് ആശ്രമത്തിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ. തീർച്ചയായിട്ടും ഇതുപോലുള്ള പിതാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ഒരിക്കലും ഈ സഭയ്ക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ആ പിതാവിനെയും വളരെ സ്നേഹത്തോടുകൂടി സ്മരിക്കുന്നു. അതോടൊപ്പം ആലുവ തിരുക്കുത്തു സെമിനാറിൽ കബറടങ്ങിയിരിക്കുന്ന കടവിൽ അത്താനാസ് തിരുമേനിയെയും അതുപോലെ തന്നെ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ആ പിതാക്കന്മാരുടെ മധ്യസ്ഥത ഈ സമയത്ത് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വന്യ ജിജി ശൗമലച്ചനാണ്. ഒരുപക്ഷെ പലർക്കും അച്ഛനെ അറിയാം. അച്ഛന് വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ, പ്രത്യേകിച്ച് തുമ്പോൺ ഭദ്രാസനത്തിലെ വൈദികനാണ്. അമേരിക്കയിൽ സന്ദർശനം നടത്തിയിട്ടുള്ള അവസരങ്ങളിലൊക്കെ ഈ ശുശ്രൂഷയിൽ അച്ഛൻ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും പല ദേവാലയങ്ങളിലും അച്ഛന്റെ സാന്നിധ്യം പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യം ഉണ്ടായിട്ടുമുണ്ട്. ഞങ്ങളൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന അച്ഛനാണ് വന്യ ജിജി അച്ഛൻ. അച്ഛന്റെ നാട്ടിൽ നിന്നാണ് ഈ സമയത്ത് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഈ കൊറോണ വന്നതുകൊണ്ട് ഇത്തരം രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായ കാര്യമാണ്. ഒരിക്കൽ കൂടി വന്നിയ ജിജി അച്ഛന്റെ ശബ്ദം കേൾക്കുവാൻ ഈ പ്രാർത്ഥന മുഖാന്തരമായി തീരുന്നു. നിങ്ങൾ എല്ലാവരുടെ പേരിൽ വന്നിയ ജിജി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ നാട്ടിൽ നിന്ന് ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. സുശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം കൂടെ ആലപിക്കുന്നതാണ് മേരി കറിയ. ഇപ്പോഴ് ഈ ഗീതം ഒരു ഗീതം ആലപിക്കും. ഞാൻ നിന്നെ കൈവിടുമോ എന്നുള്ള അനുഗ്രഹീതമായ ഒരു ഗീതമാണ്. എനിക്ക് സുശേഷ ഗീതങ്ങൾ അതില്ല, പക്ഷേ വളരെ ഹൃദയസ്പർക്കായ ഒരു ഗീതമാണ്. മേരി കറിയ അത് ആലപിക്കും. അതിനുശേഷം വന്നിയ ജിജി അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
ഹലോ, കേൾക്കാം?
കേൾക്കാം, പാടിക്കോളൂ, കേൾക്കാം.
ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കണ്ടിരുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കണ്ടിരുമോ ഒരു നാളും മറക്കുമോ കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പട്ടികളാൽ പോറ്റിയവൻ കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പട്ടികളാൽ പോറ്റിയവൻ കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കണ്ണനി പോലെ ആക്കുന്നവൻ കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കണ്ണനി പോലെ കാക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ മരുഭൂമിയിൽ വന്ന ഒരുക്കിയവൻ മാറയി മധുരമായി തീർത്തവൻ മരുഭൂമിയിൽ വന്ന ഒരുക്കിയവൻ മാറയി മധുരമായി തീർത്തവൻ മാറാത്തവൻ പിറകിൽ മറക്കുന്നവൻ മഹത്വത്തിലെന്നെ തീർക്കുന്നവൻ മാറാത്തവൻ ചിറകിൽ മറക്കുന്നവൻ മഹത്വത്തിലെന്നെ തീർക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ
താങ്ക് യു മേരി തിരുവചന ധ്യാനത്തിനായിട്ട് വന്നിയ ജിജി ശവമലച്ചനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു
പ്രിയക ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ വന്നിയ രാജേഷ് അച്ഛൻ വന്നിയ ബിജോയ് അച്ഛൻ എന്നെ ശ്രവിക്കുന്ന കോർപ്പറേഷൻ പാപ്പാമാര് വന്നിയ വൈദിക ശ്രേഷ്ഠര് പ്രധാനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഇന്ത്യയിൽ കേരളത്തിൽ പത്തനംതിട്ട ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയും ക്ഷമിച്ച് ദൈവത്തിന്റെ വചനം അത് ആദ്യം മുതൽ അന്തം വരെ കേൾക്കുവാൻ തക്കവണ്ണം ശ്രവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. അമുഖമായി ദീർഘമായി ഒന്നും തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അന്യ വൈദിക ശ്രേഷ്ഠയും എന്റെ സഹോദരങ്ങളാണ്. ബഹുമാനപ്പെട്ട രാജേഷത്തിനോടൊപ്പം താമസിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വിജയ് അച്ഛൻ എന്റെ ജ്യേഷ്ഠന്റെ മകനാണ്. അങ്ങനെ എല്ലാവിധത്തിലും ഈ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് പോകുവാൻ അന്യവൈദികരുടെ കരങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി കരയുകയും ചെയ്തുകൊണ്ട് പിതാ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പിതാ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യം പറയേണ്ട പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് അറിയേണ്ടതുപോലെയെല്ലാം നമ്മെ അറിയിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയ സംശയം പരിശുദ്ധ മാമോദീസായിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടോ, അത് പുതുക്കപ്പെടുന്നുണ്ടോ, രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവോട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. പരിശുദ്ധാത്മാ സ്നാനം, പരിശുദ്ധ മോറോന അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ച ഞാനും നിങ്ങളും. ഇവിടെ 6-ാം വാക്യത്തില് പ്രവർത്തികൾ 1:6 പറയുന്നു, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. 7-ാം വാക്യം പറയുന്നു, അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളോ സമയങ്ങളോ, നമ്മള് ഇപ്പോൾ ലോകം അവസാനിക്കുമെന്നും കർത്താവ് ഉടനെ വരുമെന്നും ഒക്കെ കിരീടത്തിലും പറഞ്ഞ് നാം കേൾക്കാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവര്, ഇവിടെ ദൈവവചനം പറയുന്നു സ്വന്തം അധികാരത്തിൽ, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ശിഷ്യന്മാരോടാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമ്മൾ സമാപനമായി ഓർമ്മിപ്പിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഭൂമിയുടെ അറ്റത്തോളം, പത്തനംതിട്ടയിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ അമേരിക്കയില് ടെക്സസിലും ഹൂസ്റ്റണിലും ന്യൂയോർക്കിലും വിവിധ സ്ഥലങ്ങളില് എന്നെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കുന്നു. ഈ വചനം ഇവിടെ അന്വർത്ഥമാവുകയാണ്, അർത്ഥവത്താവുകയാണ്. ശമരിയിലും ഭൂമിയുടെ യഹൂദിയിൽ എല്ലായിടത്തും, യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും, ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവർ കാണുകയെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവനവരുടെ കാഴ്ചക്ക് മറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കുന്നത് സമയമോ കാലമോ നിങ്ങൾ അറിയണ്ട, നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിച്ച് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. വിറ്റ്നസിംഗ് ക്രിസ്ത്യൻ ലൈഫ്, നിർമ്മല ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം നിറഞ്ഞാൽ നന്മ കൊണ്ട് നാം നിറയും. ദൈവോ വചനം ആരുടെ അടുക്കൽ വന്നാലും അവിടെ അത്ഭുതം നടക്കുമെന്ന് നമുക്കറിയാം. വചനം ദൈവം തന്നെയാണ്. വചനം നിറഞ്ഞാൽ ഹൃദയത്തിന്റെ തികവിൽ നിന്നും വരുന്നതെല്ലാം നന്മയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12:12 നാം വായിച്ചു കേട്ടത്. എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഇതൊരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ്, ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഞാൻ രക്ഷിക്കപ്പെട്ടു ഇനി എനിക്ക് വാക്കില്ല എന്നൊന്ന് പറയുവാൻ ഒക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറ്റ് ഈസ് എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്. അതൊരു ഗ്രാജുവലായി സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ്. എന്താണ് പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ദൈവിക അനുഭവം? സ്വർഗത്തേക്ക് സംവാഹിക്കപ്പെടുന്നതിന് മുമ്പാണ് കർത്താവ് ആത്മീയ ദാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണമെന്ന് ശിഷ്യന്മാരോട് പറയുന്നത്. ആത്മീയ വരങ്ങൾ സ്വർഗരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആയിരിക്കണം. വരങ്ങളുണ്ട്, ദാനങ്ങളുണ്ട്, ഫലദാന വരങ്ങൾ എന്നാണ് നാം പറയുന്നത്. ആത്മാവിന്റെ ഫലങ്ങള്, ആത്മാവിന്റെ ദാനങ്ങള്, ആത്മാവിന്റെ വരങ്ങള്. പലപ്പോഴും ആത്മാവിന്റെ വരങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ കേൾക്കുകയും ആ വരങ്ങൾക്ക് വേണ്ടിയാണ് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഫലങ്ങളും ദാനങ്ങളും വിസ്മരിക്കപ്പെടുകയും ആത്മാവിന്റെ ഫലം എന്താണ്, ആത്മാവിന്റെ ദാനം എന്താണ് എന്നുള്ളത് പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 14:26 പരിശുദ്ധ പൗലോസിലെ കൊരിന്ത്യരോട് പറയുന്നത്, ആകാൻ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരുടെ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. ഇതെല്ലാം ആത്മാവിന്റെ വിവിധ ദാനങ്ങള് വരങ്ങള് അത് ആത്മീയ വർധനയ്ക്കായി, വരങ്ങൾ ആത്മീയ ഉത്കർഷത്തിനായിട്ട് അല്ലെങ്കിൽ അത് ദൈവികമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തണം. വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് ഇന്ന് ലോകം മുഴുവനും. ഇന്നതിനും എത്രയോ പ്രിയപ്പെട്ടവര് ഈ കൊറോണ ബാധിച്ച് കടന്നു പോവുകയാണ്, മരണപ്പെടുകയാണ്. പലപ്പോഴും പല വാർത്തകളും നമ്മള് മാതാപിതാക്കള് മരിച്ച് അനാഥരാകുന്ന കുഞ്ഞുങ്ങൾ, ഭാര്യയോ ഭർത്താവോ മരിക്കുന്നു, അവരുടെ മുഖം പോലും കാണാനൊക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രതിസന്ധിയാണ് ഇന്ന് നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ എങ്ങനെ രൂപാന്തരപ്പെടുത്തണം, എങ്ങനെ രൂപാന്തരപ്പെടുത്തുമെന്നുള്ളത് അല്പമായി ഒന്ന് ചിന്തിക്കാൻ എന്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊള്ളാം. 1, നമ്മൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാറ്റമുള്ളവരായിത്തീരും. എന്ത് മാറ്റമാണ് എനിക്കുണ്ടാകുന്നത്? ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മോശന പ്രവൃത്തികൾ ആദ്യ അധ്യായങ്ങളിൽ പറയുന്നത്, സൂചനകൾ ലഭിക്കുന്നതനുസരിച്ച് നമുക്കുണ്ടാകുന്ന 1 മാറ്റം, നിങ്ങൾ കേൾക്കുന്ന രീതിക്ക് അവൻ മാറ്റം വരുത്തും, വ്യത്യാസം സംഭവിക്കും. കേൾക്കുന്ന രീതിക്ക് വ്യത്യാസം സംഭവിക്കും. മോശന പ്രവൃത്തികൾ 1:4 നാം അത് കാണുന്നു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ എരുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് കർത്താവ് ഓർമ്മിപ്പിച്ചു, നിങ്ങൾ എരുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട, കേൾക്കുന്ന രീതിക്ക്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി. കർത്താവിനോട് കേട്ട, നമ്മൾ കേൾക്കുന്ന രീതി, കർത്താവിന്റെ വാക്കുകൾ മനസ്സിലാക്കുവാൻ ശിഷ്യന്മാർക്ക് ആ സമയം ബുദ്ധിമുട്ടുണ്ടായി. കാരണം 1 അപ്പോസ്തല പ്രവൃത്തികൾ 1:5 നിങ്ങൾ ഏറെ നാൾ കഴിയും മുമ്പേ ആത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കും. അവർക്ക് ക്രിസ്തുമായിട്ടുള്ള കൂട്ടായ്മ അറിയാം, അവർ തമ്മിൽ തമ്മിലുള്ള കൂട്ടായ്മ അറിയാം, ആ പങ്കുവെക്കലുകള്, ആ കൂടിയറിവുകളൊക്കെ അറിയാം. എന്നാൽ ആത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്ന, ആത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന ആശയത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. എന്താണ് കർത്താവ് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഏറെ നാൾ കഴിയും മുമ്പേ ആത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും ദൈവമക്കളെന്നും ദൈവ ശുശ്രൂഷകരെന്നും ഒക്കെ പറഞ്ഞ് മുൻനിരയിൽ നിൽക്കുന്ന നമുക്കും ആത്മാവ് കൊണ്ട് ലഭിക്കുന്ന സ്നാനം എന്താണ്? പരിശുദ്ധാത്മാ സ്നാനം, ആ സ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചത് എന്താണ്? ആ ലഭിച്ച ദാനങ്ങള്, ആ ലഭിച്ച നൽവരങ്ങളൊക്കെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആത്മാവ് കൊണ്ട് ലഭിക്കുന്ന സ്നാനം കാതുകൊണ്ട് കേൾക്കുന്നവൻ അത് മാറ്റി അവൻ ഹൃദയം കൊണ്ട് കേൾക്കുവാൻ തുടങ്ങും. ഹൃദയം കൊണ്ട് അവർ ശ്രവിച്ചു. അതാണ് പരിശുദ്ധ ശിഷ്യന്മാരെ സംബന്ധിച്ച് കർത്താവ് ഓരോന്ന് പറയുമ്പോഴും ശിഷ്യന്മാർക്ക് പല സമയങ്ങളിലും സംശയം ഉണ്ടായിരുന്നു. പരിശുദ്ധ ശുശ്രൂഷയില് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനോട് തോമാസ്ലിയ ചോദിക്കുന്നുണ്ട്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഈ തോമാസ്ലിയായോടും കൂട്ടുശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, തോമസേ ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നിട്ടും തോമാസ്ലിയ ചോദിക്കുന്നു, നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഇങ്ങനെ കാതുകൊണ്ട് കേട്ടവർക്കൊക്കെ വലിയ സംശയമുണ്ടായി. അവർക്ക് ഓരോ കാര്യങ്ങളും പറയുന്നതിനോട് അവർക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മൂന്നാം നാൾ ഞാൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉത്രാന ചെയ്യും. നിനക്കങ്ങനെ സംഭവിക്കരുത്. നിന്നെ ആർക്കും പിടിക്കുവാൻ കഴിയരുത്. കാതുകൊണ്ട് ഈ വചനം കേട്ടവരൊക്കെ അതിന് വിരോധമായി വിരുദ്ധമായി സംസാരിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിച്ചവർ പ്രിയമുള്ളവരെ, ഒന്നാമത് അവരുടെ കേൾക്കുന്ന രീതിക്ക് മാറ്റം സംഭവിച്ചു. കാതുകൊണ്ട് കേട്ടവർ ഹൃദയം കൊണ്ട് കേൾക്കുവാൻ തുടങ്ങി. 120 വിശ്വാസികൾ മാളികമുറിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ഈനാവുകൾ ഇറങ്ങി വസിച്ചു. അവർ കേൾക്കുന്ന രീതിക്ക് വ്യത്യാസം വന്നു. ഒന്നാമത് പരിശുദ്ധാത്മാവിന്റെ നിറവ്, നാം കേൾക്കുന്ന രീതിക്ക് മാറ്റം വരണം. ഹൃദയം കൊണ്ട് കേൾക്കാൻ കഴിയണം. ഹൃദയം കൊണ്ട് കേൾക്കാൻ കഴിയുമ്പോൾ അനുസരിക്കുവാനും ക്ഷമിക്കുവാനും സഹതപിക്കുവാനും സഹജീവിയോട് ഇത്രയും സൂക്ഷ്മതയോട് പെരുമാറുവാനും ഒക്കെയുള്ള ഹൃദയം ദൈവം നമുക്ക് തരും. ഒന്നാമത് പരിശുദ്ധാത്മ സ്നാനം, അത് ലഭിക്കുമ്പോൾ ഇതിനുള്ളവരെ നാം കേൾക്കുന്ന രീതിക്ക് മാറ്റം വരും. ഞാൻ എന്നെ കുറിച്ച് ഇനി വിശദീകരിക്കുന്നില്ല. തന്നിരിക്കുന്ന സമയം 20 മിനിറ്റ് ആണ്. അതിനുള്ളിൽ ഈ വാക്കുകൾ ഉപസംഹരിക്കേണ്ടതുള്ളത് കൊണ്ട് രണ്ടാമത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മാറ്റം, ഒന്നാമത് ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്ന രീതിക്ക് അവൻ മാറ്റം വരുത്തും. രണ്ടാമത് നിങ്ങൾ സംസാരിക്കുന്ന രീതിക്ക് അവൻ വ്യത്യാസം വരുത്തും. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം അതിന്റെ 4 വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്നസ്ഥലത്ത് തടാകക്കരയിൽ നസറായക്കാരനെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരുവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. ഡിപ്പാർട്ടഡ് ഫ്രം മീ ലോർഡ്, ഐ ആം എ സിൻഫുൾ മാൻ. പത്രോസ് പറഞ്ഞത്, ശിമോൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ കർത്താവിനോട് പറഞ്ഞത്, ഇല്ല ശിമോനെ, ഇന്ന് മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. മനുഷ്യനെ പിടിക്കാൻ ഇറങ്ങിയ വലിയ മുക്കുവൻ യെരുശലേമിന്റെ തെരുവീതിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രേരിതനായി സംസാരിച്ചപ്പോൾ അന്ന് ആ മുക്കുവന്റെ വലയിൽ വീണത് 3000 മനുഷ്യരാണ്. അവർ സഭയോട് ചേർന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? അവന്റെ സംസാരത്തിന്, അവന്റെ വചനത്തിന്, അവന്റെ സംസാര രീതിക്ക് പരിശുദ്ധാത്മാവ് മാറ്റം വരുത്തി. മനസ്സിനെ പുതുക്കി ശരീരത്തെ ചൈതന്യമുള്ളതാക്കി സാക്ഷീകരിക്കാനുള്ള ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവ്. എന്നും നിങ്ങളും വാക്കിന്, നമ്മുടെ സംസാരത്തിന് മാറ്റമുള്ളവരായി തീരണം. കുടുംബ ബന്ധത്തിൽ, വ്യക്തിജീവിതത്തിൽ, സഭാജീവിതത്തിൽ നമ്മൾ എന്ത് പറയണം, എന്ത് പറയരുത്, പരിശുദ്ധാത്മാവിന്റെ അനുവാദത്തോടുകൂടി സംസാരിക്കുന്ന ഒരു അനുഭവം. ഇവിടെ പറയുന്നു, ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ ഇവരുള്ളവരെ വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കുകയാണ്. യെരുശലേമിന്റെ നല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പെസഹ പെരുന്നാളിന് വന്ന പെരുന്നാളിന് ഒന്നിച്ചുകൂടി ആളുകൾ അവരവരുടെ ഭാഷയിൽ ഈ മുക്കുവന്മാരായ ശിഷ്യന്മാർ സംസാരിക്കുന്നത് മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അവരുടെ സംസാര രീതിക്ക് പരിശുദ്ധാത്മാവ് മാറ്റം വരുത്തി. മൂന്നാമത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബാഹ്യ ഭാവത്തിന് അവൻ വ്യത്യാസം വരുത്തും, മാറ്റം വരുത്തും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ശേഷം പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോയി. നമുക്കറിയാം, സുന്ദരമെന്ന ഗോപുരവാദികൾ, ഒരു ഭിക്ഷക്കാരൻ, ഒരു തളർവാദക്കാരൻ ഭിക്ഷയാചിച്ചുകൊണ്ട് അവരോട് പണം ആവശ്യപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 3:4 നാം വായിക്കുന്നു, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവരുടെ ബാഹ്യ ഭാവത്തിന് പരിശുദ്ധാത്മ സ്നാനം മാറ്റം വരുത്തി. പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ച ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നുചെല്ലുമ്പോൾ എന്തെങ്കിലും പണം കിട്ടുമെന്ന് പറഞ്ഞ് കൈനീട്ടി അവനോട് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് അവർ അവനോട് സംസാരിക്കുകയാണ്. ഞങ്ങളെ നോക്കൂ, ദൈവ സാന്നിധ്യത്തിൽ അവരുടെ നോട്ടത്തിൽ ശക്തിയും ധൈര്യവും കടന്നു വന്നു. പ്രിയമുള്ളവരെ, പണം നൽകുന്നതിന് പകരം പത്രോസ് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 3:6 നാം വായിക്കുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളതും നീ നിനക്ക് തരുന്നു, നസ്രാനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ച പത്രോസിനെയും യോഹന്നാനെയും സൂക്ഷിച്ചു നോക്കിയ മുടങ്ങനായ മനുഷ്യൻ. അവൻ സുന്ദരമെന്ന ഗോപുരവാതിൽക്കൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അവന്റെ കാലിൽ നിര്യാണികൾ മുറച്ചു, അവൻ തുള്ളിച്ചാടുകയാണ് എന്നാണ് വചനമേ ഓർമ്മിപ്പിക്കുന്നത്. ജനം ഇത് കണ്ട് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി എന്ന് മോശമുള്ള പ്രവർത്തികൾ 3:10 പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം മൂന്നാമത് നമുക്ക് നൽകുന്നത് നമ്മുടെ ബാഹ്യഭാവത്തിന് മാറ്റം ഉണ്ടാകും. ബാഹ്യഭാവത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ സമൂഹം നമ്മെ കുറിച്ച് അതിശയിക്കും. നമ്മളിലൂടെ അനേകർ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകും. മൂന്നാമത് നാം കണ്ടത് പരിശുദ്ധാത്മ സ്നാനം നമ്മുടെ ബാഹ്യഭാവത്തിന് മാറ്റം വരുത്തും പ്രിയമുള്ളവരെ. നാലാമത് പരിശുദ്ധാത്മ സ്നാനം നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തും, നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തും. അപ്പോസ്തല പ്രവൃത്തികൾ 4:13 അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു. പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ അവർക്ക് ധൈര്യം നൽകി. പെന്തക്കോസ്തുക്ക് ശേഷം അവരുടെ ഭയം മാറി ധൈര്യത്തോടെ സുവിശേഷത്തിന്റെ സന്ദേശം അവർ പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ നമുക്ക് 3 നൽകുന്നത്. ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഒന്നാമത് ദൈവത്തിന്റെ മുമ്പിലേക്ക് വരുവാനുള്ള ധൈര്യം പരിശുദ്ധാത്മ കൂട്ടായ്മ നമുക്ക് നൽകും. ദൈവത്തിന്റെ മുമ്പിലേക്ക് വരുവാൻ ഏത് സമയവും എന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാനുള്ള ധൈര്യം. അതിന് പ്രത്യേക ഒരുക്കം വേണ്ട, അതിന് പ്രത്യേകമായ സമയം വേണ്ട. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രത്യേകമായ സമയം വേണ്ട. അറിയുമുള്ളത് ഏത് സമയത്തും എന്റെ ദൈവത്തിന്റെ അടുത്തേക്ക് വരുള്ള ധൈര്യം പരിശുദ്ധാത്മാവായ കൂട്ടായ്മ നമുക്ക് നൽകുന്നതാണ്. രണ്ടാമത് മനുഷ്യരുടെ മുമ്പാകെ നിൽക്കുവാനുള്ള ധൈര്യം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിച്ച മനുഷ്യന് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ, മറ്റുള്ളവരുടെ മുമ്പാകെ ധൈര്യത്തോടെ നീക്കുവാൻ, കൺകൂട്ടത്തോടെ നീക്കുവാൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് ധൈര്യം നൽകും. മൂന്നാമത് സാത്താനെതിരെയുള്ള ധൈര്യം. ഒന്നാമത് ഞാൻ പറഞ്ഞു ദൈവമുമ്പാകെ വരുവാനുള്ള ധൈര്യം. രണ്ടാമത് മനുഷ്യന്റെ മുമ്പാകെ നിൽക്കുവാനുള്ള ധൈര്യം. മൂന്നാമത് സാത്താന് എതിരെ ഉള്ള ധൈര്യം. സാത്താനോട് പോരാടുവാൻ പിശാചേനിയെ വിട്ടുപോകും, കർത്താവിനെ പോലെ ആജ്ഞാപിക്കുവാനുള്ള ധൈര്യം പരിശുദ്ധാത്മ ആവാസം മൂലം ഒരു ദൈവ പൈതലിന് ലഭിക്കുന്നതാണ്. മനുഷ്യ സ്വഭാവം മാറ്റപ്പെടണം. എന്നാലാമത് ഓർമ്മിപ്പിച്ചത് നമ്മുടെ ബാഹ്യ നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. അഞ്ചാമത് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ അനുഭവം, നമ്മുടെ ജീവിത അനുഭവത്തിന് പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിങ്ങളുടെ അനുഭവത്തിന് മാറ്റം വരുന്നു. പരിശുദ്ധാത്മാവുമായിട്ടുള്ള അനുഭവം
ഡിസ്കണക്ട് ആയിട്ടോന്നല്ലേ? ഹലോ, ഡിസ്കണക്ട് ആയിട്ടോന്നല്ലേ? നാട്ടിൽ നിന്ന് ബിജോയച്ചന്റെ ഫോണിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കണക്ഷന് ചിലപ്പോഴ ഒരു ഡിസ്കണക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കേൾക്കുന്നുണ്ടോ?
സ്വഭാവം മുമ്പിലേക്ക് വരുവാനുള്ള ധൈര്യം, മനുഷ്യരുടെ മുമ്പാകെ നിൽക്കുവാനുള്ള ധൈര്യം, സാത്താനെതിരെ പോരാടുവാനുള്ള ധൈര്യം. അഞ്ചാമത് ഞാൻ ഓർമ്മിപ്പിച്ചത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ അനുഭവത്തിന് അവൻ മാറ്റം വരുത്തും. ഓസോള പ്രവൃത്തികൾ 5:32 നാം കാണുന്നത് ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പരിശുദ്ധാത്മാവും ഞങ്ങളും സാക്ഷികളാകുന്നു. എന്തിന് ഈ അത്ഭുതങ്ങൾ, ഈ നടന്ന കാര്യങ്ങൾ? ഞങ്ങൾ തന്നെയുള്ള സാക്ഷികൾ. കർത്താവിന്റെ ഉയർപ്പിന് മഗ്ദലക്കാരും അറിയെ പോലെയോ അവരുടെ കാവിൽ നിന്ന പട്ടാളക്കാരെ പോലെയോ ഞങ്ങൾ സാക്ഷികളാണെന്നല്ല, പരിശുദ്ധാത്മാവും സാക്ഷിയാണ്. ഇസ്രായേൽ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിശുദ്ധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷ്യം നിന്നു. പരിശുദ്ധാത്മാവ് പ്രിയമുള്ള ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് സ്നേഹിതനാണ്. പരിശുദ്ധാത്മാവ് സന്തത സഹചാരിയായി നമ്മെ നടത്തുന്നവനാണ്. അനുസരിക്കുന്നവർക്ക് അനുഭവത്തിന് മാറ്റം, അനുഭവം പരിശുദ്ധാത്മാവിട്ടുള്ള അനുഭവത്തിന് മാറ്റം ഉണ്ടാകണം. അവർ പറയുന്നത് ഈ നടന്ന സംഭവങ്ങൾക്ക് ഞങ്ങളും ദൈവ തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് ദൈവത്തെ അനുസരിക്കുവാൻ ഓരോ ദൈവ പൈതലിന്റെയും ബാധ്യതയാണ്, ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. ഈയൊരു മാറ്റം, ഈയൊരു അനുഭവത്തിന് നാം യോഗ്യരായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആറാമത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളുടെ സ്ഥാനത്തിന് മാറ്റം വരുത്തും. നമുക്കറിയാമല്ലോ ദൈവബന്ധത്തിൽ പ്രമോഷനോടുകൂടിയ ട്രാൻസ്ഫർ, സ്ഥാനത്തിന് മാറ്റം വരിക. പരിശുദ്ധാത്മാവ് നമ്മെ എവിടെ എത്തിക്കുമെന്ന് നിശ്ചയമില്ല. ഉദാഹരണം, സ്തെഫാനോസ് സഹോദരന്റെ ജീവിതം. അവൻ അപ്പോസ്തലനായിരുന്നില്ല, തെമ്മാറ്റിനാകുന്നതിന് മുമ്പ് ഉയർന്ന ഒരു സ്ഥാനവും ലഭിച്ചിരുന്നില്ല. യെരുശലേം ദേവാലയത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്. 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ അനന്തര സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പരിശുദ്ധാത്മാവ് അവന് അധികാരം നൽകി അവന്റെ സ്ഥാനത്തിന് മാറ്റം വരുത്തി. പ്രിയമുള്ളവരെ, അവൻ വലിയ താർക്കികനായി. 6-ാം അധ്യായം 6:10 നാം വായിക്കുന്നു, എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. വെറും ഒരു സമ്മാസൻ, ഒരു സ്ഥാനവും വഹിക്കാത്തവൻ. പരിശുദ്ധാത്മാവ് അവനിൽ നിറഞ്ഞപ്പോൾ പുതിയ സ്ഥാനവും ശുശ്രൂഷയിൽ പുതിയ അധികാരവും അവന് ലഭിക്കുന്നു. നമ്മുടെ സ്ഥാനത്തിന് മാറ്റം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിൽ നാം നിറയുമ്പോൾ നമ്മുടെ സ്ഥാനത്തിന് പരിശുദ്ധാത്മാവ് മാറ്റം വരുത്തും. എന്നോർബുദ്ധിച്ചല്ലോ, പ്രമോഷനോടുകൂടി ട്രാൻസ്ഫർ ആയിരിക്കണം ഒരു ദൈവ പൈതലിന്റെ അവകാശം. അത് അവകാശമാക്കുവാൻ സ്തെഫാനോസിനെ പോലെ, കർത്താവിന്റെ മറ്റ് അജ്ഞരായിരുന്ന ശിഷ്യന്മാരെ പോലെ, ഈ വലിയ സ്ഥാനത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ അർഹരാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 6 കാര്യങ്ങളാണ് ഞാൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ആവർത്തിച്ചു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ദർശനത്തിന് മാറ്റം വരുത്തും. പരിശുദ്ധാത്മാവ് നമ്മുടെ ദർശനത്തിന് മാറ്റം വരുത്തും. നാം കാണുന്നതിനെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം മാറ്റം വരുത്തും. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 55-ാം വാക്യത്തിൽ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. നമ്മുടെ കാഴ്ച ദൈവമഹത്വം. ആരാണ് ഈ കാഴ്ച കാണുന്നത്? കല്ലേറുകൊണ്ട് വീണ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി. ദൈവവിശ്വാസം നിമിത്തം കല്ലെറിയപ്പെട്ട സ്തെഫാനോസ്, യേശു ആ നാമനിമിത്തം ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന, തല അറുക്കപ്പെടുന്ന അനേക വിശ്വാസികൾ വിവിധ രാജ്യങ്ങളിൽ. ദൈവ മക്കളെ, അവർക്കൊക്കെ പിതാവാം ദൈവത്തിന്റെ വലത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന നമുക്കൊന്നും നമ്പരാനെയല്ല, ഈ ആത്മാവിനെ സ്വീകരിക്കുവാനായി എഴുന്നേറ്റ് നിൽക്കുന്ന നമുക്കൊന്നും നമ്പരാനെ കാണുവാനായിട്ട് കഴിയും. വിശ്വാസം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദർശനം നൽകുന്നതാണ്. ഉയരത്തുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂമിയിലുള്ളത് പലതിൽ ചവറുന്നു എന്നുവാണ് നാം പ്രാപ്തരാകുന്നത്. ദൈവമഹത്വം ദർശിക്കുവാൻ ആത്മ ശരീര മനസ്സുകൾ സ്വർഗത്തിലേക്ക് ഉയരണം. അതാണ് വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരനത്തിൽ ഘോഷിക്കുന്നത്. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ മരത്തുഭാഗത്ത് മശിവാചന്ദ്രാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഇതേമുള്ള ദൈവമക്കളെ കൊലോത്തിലേഖന 3-ാം അധ്യായം 1-2 വാക്കിൽ നാം വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇതിനുള്ളവരെ, നാം പലപ്പോഴും സാധാരണക്കാരായ മനുഷ്യർ നാം ഈ ലോകത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും വീടിനെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് ജീവിക്കുന്നവർ. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ സ്വർഗത്തിലെ ദർശനങ്ങൾ കാണുവാനും സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും നമുക്ക് ദൈവം ശക്തി തരും. ഞാന് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓർമ്മിപ്പിച്ചത് ശുഗലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യം പറഞ്ഞത്, പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ 1-ാമത് നമ്മൾ കേൾക്കുന്ന രീതിക്ക് അവൻ മാറ്റം വരുത്തും. 2-ാമത് നമ്മൾ സംസാരിക്കുന്ന രീതിക്ക് അവൻ മാറ്റം വരുത്തും. 3-ാമത് നമ്മുടെ ബാഹ്യഭാവത്തിന് മാറ്റം വരും. 4-ാമത് നമ്മുടെ സ്വഭാവത്തിന് രൂപം കൊടുക്കും. 5-ാമത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള അനുഭവത്തിന് വലിയ അനുഭവങ്ങള് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കും. 6-ാമത് പഴയ സ്ഥാനത്ത് നിന്നൊരു മാറ്റം, ഒരു പ്രമോഷൻ, അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവഭോജനം ലഭിക്കുന്നതാണ്. 7-ാമത് ഞാൻ ഓർമ്മിപ്പിച്ചത് നമ്മുടെ ദർശനത്തിന് മാറ്റം വരുത്തും. ദർശനം സ്വർഗത്തിലുള്ളതിനെ കാണുവാൻ, ഭൂമിയിലുള്ളതിനെ ചവരനെന്നുവാനും സ്വർഗത്തിലുള്ളതിനെ കാണുവാനും തക്കവണ്ണം നമ്മുടെ ഉൾക്കണ്ണുകളെ ദൈവം തുറക്കും. പ്രിയമുള്ളവരെ, കർണപിടങ്ങൾ കൊണ്ടല്ല, നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന് കേൾക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, ജീവിതത്തിന് ഉണ്ടാകേണ്ട ഈ മാറ്റങ്ങൾ കർത്താവ് ഈ പ്രഭാതകാലം നിങ്ങൾക്കേവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എനിക്ക് ഇതിനുവേണ്ടി അനുവാദം തന്ന ഈ ഒരു സാഹചര്യം ഒരുക്കി തന്ന അന്യ വൈദിക ശ്രേഷ്ഠരോട് എല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്റെ വചന ശുശ്രൂഷയിൽ നിന്ന് അത് പൂർത്തീകരിക്കുന്നു. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കരുണയാനുനിത്യമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ കേൾക്കുന്ന രീതിക്ക് ഇന്നു മുതൽ മാറ്റം വരുവാൻ, ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ വാക്കുകള് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളെ അത് തുണയ്ക്കുന്നതാണോ എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുവാൻ. കർത്താവേ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ പത്രോസും യോഹന്നാനും ബാഹ്യഭാവത്തിന് മാറ്റം വന്നവരായി ഉടന്തരായ മനുഷ്യൻ അവരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും നിനക്ക് തരാനില്ല, അത്രായക്കാരനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാനവർ കൽപ്പിക്കുന്നു. ബാഹ്യഭാവത്തിന് രൂപാന്തരം വരുത്തുന്ന പരിശുദ്ധാത്മാവ് പിതാവിനെ ഞങ്ങൾ വീണ്ടും കണ്ടത് ഞങ്ങളുടെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തുന്നു. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് ഞങ്ങൾ വന്ന് നിറയാതെ ഞങ്ങളുടെ പഴയകാല ജീവിതത്തെ, പഴയകാല സ്വഭാവങ്ങളെ മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഞങ്ങളുടെ സൗകര്യ വരെ ഞങ്ങളെ പിന്തുടരുന്ന ദുസ്വഭാവങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ ആത്മാവ് കൊണ്ടുള്ള സ്നാനം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന്, ആത്മാവ് ഞങ്ങൾ വന്ന് നിറയണമെന്ന് ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധാത്മാവുമായിട്ടുള്ള അനുഭവം ഞങ്ങൾ ശരിയാവണ്ണം നല്ലത് അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാകണം. കർത്താവ്, ഞങ്ങളുടെ സ്ഥാനം രൂപാന്തരപ്പെടണം, മാറ്റമുണ്ടാകണം. ഞങ്ങൾ ഉയർച്ചയിലേക്ക്, ഉന്നതിയിലേക്ക് പ്രയാണം ചെയ്യുന്നവരായിത്തീരണം. ഒരിക്കലും താണുപോകാനോ തളർന്നു പോകാനോ താളടിയാകുവാനോ അവിടുന്ന് അനുവദിക്കരുത്. കർത്താവ്, ഞങ്ങളുടെ ദർശനത്തിന് രൂപാന്തരം നൽകണമേ. സ്വർഗത്തിലുള്ളതിനെ കാണുവാൻ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് സ്തേഫാനോ ചേർച്ചിട്ടെങ്കിൽ ഞങ്ങൾക്കും സ്വർഗീയ ദൂതന്മാരെയും കയ്യിൽ കുരുത്തോലയുമായി നിൽക്കുന്ന വലിയ രക്ഷിത ഗണത്തെയും കാണുവാൻ തക്കവണ്ണം പത്മോസിൽ യോഹന്നാൻ കണ്ടതുപോലെ വലിയ ദർശനങ്ങൾ, ആത്മീയ ദർശനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 118-ാമത്തെ പരിശുദ്ധനായ പരിമള തിരുമുറ ഓർമ്മ തിരുമണനായി സഭ മുഴുവനായി ഒരുങ്ങുമ്പോൾ ലോകത്തെങ്ങോളം ഇങ്ങോളമുള്ള മക്കള് പരിശുദ്ധന്റെ അവദാനങ്ങൾ പാടി വർണ്ണിച്ച് സ്തുതിക്കുമ്പോൾ പരിശുദ്ധന്റെ മധ്യസ്ഥതയാൽ COVID-19 വൈറസ് ലോകത്ത് നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രോഗബാധയിൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മക്കളോടും കരുണ തോന്നുവാൻ അന്ന് നിരോടെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കരുണ തോന്നണമേ നാഥാ, മനസ്സലിയണമേ. നിങ്ങൾ പാപികളാണ്, നിങ്ങളുടെ പാപം എന്റെ ജനത്തോട് ചോദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാലും ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ പിതാവിനെ ഞങ്ങളുടെ പരിശുദ്ധ സഹായിക്കുന്നു. സ്തുതി സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ.
ആമേൻ.
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ അച്ഛന്മാർക്കുള്ള നന്ദിയും എല്ലാവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ ശുശ്രൂഷകൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയും ചെയ്തു.
കർത്താവിൽ അനുഗ്രഹിച്ചതരെ ബഹുമാനപ്പെട്ട ജിജി ശാമുവൽ അച്ഛൻ ഏഴ് കടലിനപ്പുറത്തു നിന്നും വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തെ അദ്ദേഹത്തിന്റെ സന്ധിയിൽ നമ്മുടെ പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിൽ കേൾപ്പിച്ചു തന്നതിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് പെന്തക്കോസ്തി പെരുന്നാളിലും മാമോദീസ ശുശ്രൂഷകളിൽ സംബന്ധിക്കുമ്പോൾ മാത്രം നമ്മൾ ഗൗരവമായി ഓർക്കുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ. അതിനെ, ആ ചിന്തകളെ ഒരു ക്രൈസ്തവന്റെ വ്യക്തി ജീവിതത്തിൽ എപ്രകാരമൊക്കെ നമ്മൾ പരിഗണിക്കണം, അതിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യം വളരെ വിശദീകരിക്കുന്ന രീതിയിൽ ഏഴ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എഴുതി ചേർക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. എനിക്കും രാജേഷത്തിനുമൊക്കെ തൊട്ടു മുൻപേ സെമിനാരിയിൽ പഠിക്കുന്ന സമയം മുതലേ ഈ അച്ഛനെ ഞങ്ങൾക്കും അറിയാം. എന്നെ കേട്ടവർക്കും നന്നായി പ്രിയപ്പെട്ട അച്ഛനെ അറിയാം എന്നുള്ള ഗൗരവത്തിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളുടെ തെളിമയിലാണ് ഈ വിഷയം നമ്മളോട് സംസാരിച്ചത്. ഒന്ന് രണ്ട് വാചകങ്ങൾ മാത്രം കൂട്ടിച്ചേർത്ത് പെട്ടത് ഞാൻ അവസാനിപ്പിക്കാം. ഈ വിഷയം യേശു തമ്പുരാൻ പറയുവാനുള്ളൊരു കാരണമുണ്ട്. ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ, പരീശന്മാർ ഒരു പ്രത്യേക കണ്ണോടുകൂടി അവരെ നോക്കുകയും അവരെ പിന്തിരിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ അതിൽ ഭയപ്പെട്ട ജനസമൂഹത്തിനെ ശക്തിപ്പെടുത്തുവാൻ, ക്രിസ്ത്യാനിയായതിൽ പീഡ സഹിക്കേണ്ടി വരുന്നതിനാൽ ജനങ്ങൾക്ക് നൽകുന്ന പ്രചോദന വാക്കുകളിൽ പെട്ടതാണ് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 12:8-12 വാക്യങ്ങൾ. അതിൽ 12-ാമത്തെ വാക്യമാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് പ്രസ്താവിച്ച് ഏഴ് വിഷയങ്ങൾ അവതരിപ്പിച്ചത്. സകല സത്യത്തെയും വെളിപ്പെടുത്തുകയും സകല സത്യത്തെയും അതിന്റെ ഉറവിടമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും സകല ജ്ഞാനത്തിന്റെയും ഉറവിടവും ആയ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ മാമോദീസയിലൂടെ ലഭിക്കപ്പെടുമ്പോൾ അതിനെ വ്യക്തിപരമായി നമ്മൾ പരിഗണിക്കേണ്ടതിന്റെ ആവശ്യമാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് നൽകിയത്. രണ്ടുമൂന്ന് ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. പട്ടംകുട നടത്തുന്ന സമയത്ത്, മാമോദീസയുടെ കാര്യം നമുക്ക് പൊതുവായിട്ടറിയാം, പട്ടംകുട നടത്തുമ്പോഴും പ്രത്യേകമായി പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനാൽ പട്ടം കെട്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഒരു വൈദികനെ വൈദികനാക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനം കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന വൈദികരും അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ഓരോ വൈദികരെയും നോക്കിയാൽ സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് ഉള്ള അവരുടെ ഒരു പ്രവർത്തന ശൈലിയും അതിനുശേഷം ദൈവാത്മാവ് അവർക്ക് നൽകുന്ന ജ്ഞാനവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പട്ടം കിട്ടിക്കഴിഞ്ഞപ്പം അച്ഛന്റെ വാചകം അല്ലെങ്കിൽ വാക്കുകളൊക്കെ മാറാൻ തുടങ്ങി. അത് ആ മനുഷ്യന്റെ കഴിവല്ല, പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനത്തിന്റെ ഉറവിടം അത് ഭംഗിയായി ഉപയോഗിക്കാനൊരു അവസരം ലഭിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പണ്ട് കാലത്ത് ഈ പരിശുദ്ധാത്മാവിനെ പ്രോത്സാഹിപ്പിക്കുന്ന പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസമായിരുന്നു അക്ഷരം, ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നത്. ഇത് ഞാൻ പല പുസ്തകങ്ങളിൽ നിന്നും വായിച്ചു കേട്ട അറിവാണ് പറയുന്നത്. അതുപോലെ തന്നെ കാലം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഡോക്ടർ ബാബു പോൾ IAS അദ്ദേഹം തന്റെ അനുഭവ കുറിപ്പുകളിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ക്രൈസ്തവൻ തുടങ്ങി വെച്ചൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് ക്രൈസ്തവൻ പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിക്കുന്ന ദിവസം ആദ്യാക്ഷരം കുറിക്കുന്നതിന് പകരം അത് മാറ്റി ഹൈന്ദവ കേരളത്തിൽ പ്രത്യേകിച്ചും ചെയ്യുന്ന ആ ദിവസം തെരഞ്ഞെടുത്ത് ഈ വിഷയം ചെയ്യുന്നതിൽ പലപ്പോഴും ഒരു ആശയക്കുഴപ്പം പലരും പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും ഈ അക്ഷരം കുറിക്കുന്ന ദിവസം ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് ആ കുഞ്ഞ് നിറയുവാൻ വേണ്ടിയുള്ള ഒരാഹ്വാനമാണ്. അതിൽ കേൾക്കുന്ന രീതിക്കും സംസാരിക്കുന്ന രീതിക്കും ബാഹ്യഭാവത്തിനും സ്വഭാവത്തിനും ജീവിതാനുഭവത്തിനും സ്ഥാനങ്ങൾക്കും ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും ഒക്കെയുള്ള രൂപാന്തരം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാധിപ്പിക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായേനെ നമ്മുടെ ജീവിതം എന്ന് അറിയാതെ ചിന്തിച്ചു പോകുകയാണ്. ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുരൂപമായൊരു വിഷയത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രിയപ്പെട്ട ജിജി ശാമുവേൽ അച്ഛന്റെ അനുഗ്രഹീതമായ വാക്കുകൾ, അങ്ങ് ദൂരെ ഇരുന്നാണ് അച്ഛൻ സംസാരിച്ചതെങ്കിലും ഈ സോബോറോ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അച്ഛന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏറെ സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് സകല അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട അച്ഛന്റെ ശുശ്രൂഷയ്ക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്നും കേൾപ്പിച്ചതായ അല്ലെങ്കിൽ കേട്ടതായ എല്ലാ ആ വിശ്വാസികൾക്കും അവരുടെ ഭവനങ്ങൾക്കും ദേശത്തിനും ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്ത അനുഗ്രഹീതമായ കൃപകൾ നൽകുവാനിടയാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ പൂർണ്ണമാക്കും.
നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മള് വിജയച്ചൻ പ്രാർത്ഥന നടത്തിയെങ്കിലും എല്ലാ രോഗികളെയും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ പ്രഭാതം വീണ്ടും ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയാർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളിലായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാനും ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാനും ഞങ്ങൾക്ക് തന്ന തിരിച്ചടിമറയാർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ലഭ്യമായിരിക്കുന്ന ആത്മാവിനെ അനേകർക്ക് പ്രകാശിപ്പിക്കത്തക്കവണ്ണം നന്മ പ്രവൃത്തിയിലും ആരാധനയിലും അത് വളർത്തിയെടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവമേ, നീയോട് ചേർന്ന് ഈ ലോകത്തിന്റെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി അനേകർ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. പലതരത്തിലുള്ള ശാരീരിക മാനസിക ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. വേദനയും നൊമ്പരങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ലോകം സകല മനുഷ്യരും കൈമലർത്തുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. ദൈവമേ, നിലവിളിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ ഹൃദയം സന്നിധിയിൽ പകരുമ്പോൾ ഞങ്ങളുടെ യാതനകൾ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഈ നിമിഷം വരെയും അങ്ങേക്ക് ഹൃദയകരമായ രീതിയിൽ ജീവിക്കാമെന്ന് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ഓരോ നിമിഷവും നന്മയിൽ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ദൈവ ദുഃഖിതർക്കൊക്കെ അവിടുന്ന് ആശ്വാസമാകണമേ. വേദനയിരിക്കുന്നവർക്കൊക്കെ അവിടുന്ന് ബലമാകണമേ. ബലം ക്ഷയിച്ചു പോകുന്നു തോന്നുന്ന നിമിഷങ്ങളിലൊക്കെ അങ്ങ് അഭയമായി ബലമായി കൂടെ ഇരുന്ന് അവരെയൊക്കെ ശക്തീകരിക്കണമേ. കുറ്റവർ വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, എല്ലാ ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയൊക്കെ അവിടുത്തെ കരുണയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഈ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നയിക്കുന്ന തിരുമേനിയെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും, പ്രത്യേകിച്ച് ഇവിടെ നടക്കാൻ പോകുന്ന ഇലക്ഷനൊക്കെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോട് ധന്യമാക്കണമേ. ഇന്ന് തിരുവചന ധ്യാന നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട അച്ഛനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഇടവകയും അവിടുത്തെ കർണയുടെ മുമ്പാകെ താഴ്മയായി സമർപ്പിക്കുന്നു. അവിടുന്ന് ബലമത്താക്കണമേ. അനേകർക്ക് ആദ്യ ഫലങ്ങളെ കായ്ക്കുന്ന ഒരു വലിയ സ്രോതസ്സായി അച്ഛന്റെ വാക്കുകളും അച്ഛന്റെ ശുശ്രൂഷയും രൂപാന്തരപ്പെടുവാൻ അവിടുന്ന് ശക്തീകരിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കുറവുകളെ നീക്കണമേ. ഇതിനുവേണ്ടി സഹായിക്കുകയും നേർത്ത് നൽകുകയും ചെയ്യുകയും എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ പരിശുദ്ധ പരിമലത്തിലൂടെ മതത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദിനങ്ങളിലൊക്കെ ഞങ്ങൾ അങ്ങയുടെ അടുത്ത് വരുമ്പോൾ ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥത കണ്ണുനീര് ഈ സഭയ്ക്കും സമൂഹത്തിനും ഞാൻ നാനാജാതി മതസ്ഥർക്കും കാവലും കോട്ടയുമായിരിക്കാൻ സംഗതിയാക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർഷയിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്ന ആള് സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ. ബാറക്കിമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും ഞങ്ങൾ എല്ലാവരുടെ മേലും ഞങ്ങളുടെ എല്ലാ അപേക്ഷകളുടെ മേലും ഞങ്ങളുടെ മുമ്പ് ആ കണ്ണുനീരോടെ ആചരിച്ച ഞങ്ങളുടെ എല്ലാ അർത്ഥനകളുടെ മേലും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മേലും പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഓർത്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവരുടെ സൗഖ്യത്തിന്റെ മേലും ഇന്ന് തിരുവചന ധ്യാനം ദിവസം കൊടുത്ത പ്രിയപ്പെട്ട അച്ഛന്റെ മേലും ഇന്നും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ധന്യവാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്യ ജിജിയച്ഛനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അച്ഛൻ തുറന്നും അച്ഛൻ അവസരമുള്ളപ്പോഴൊക്കെ ഈ ശുശ്രൂഷ അച്ഛന്റെ ഹൃദയങ്ങളിൽ ഓർക്കുകയും അതുപോലെ തന്നെ ശ്രേഷ്ഠമായ വാക്കുകൾ കൊണ്ട് ഈ ഒരു സാന്നിധ്യമായി തീരുവാൻ അച്ഛനെ മനസ്സാകുകയും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. സാന്നിധ്യങ്ങൾ നടത്ത വന്നിയ മാമരച്ചൻ, വന്നിയ വി സി വർഗീസ് അച്ഛൻ, വന്നിയ ഐസക്കച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും ദൈവം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച കുഞ്ഞുമാമ, അതുപോലെ തന്നെ ഇതിന്റെ അടുത്തുചേരുവൽ ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും അല്പമായോ അധികമായോ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മൾ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.